2022 ജൂൺ 20 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് അനിത. പ്രവാചക നിന്ദ കൊടുങ്കാറ്റിന് ശേഷം. അഡ്വക്കേറ്റ് എ ജയശങ്കർ. ബി ജെ പി വക്താവ് നുപുർ ശർമ്മ ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും പൊട്ടിപ്പുറപ്പെട്ട വിവാദം ഏറെക്കുറെ അടങ്ങിയ മട്ടാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ആദ്യം പ്രതികരിച്ചത്. അതിനുശേഷമാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ശ്രദ്ധിച്ചത്. തുടർന്ന് ഇവിടെയും വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. നമ്മുടെ നാട്ടിലും പ്രകടനങ്ങൾ നടന്നു. വടക്കേന്ത്യയിൽ ചിലയിടത്തൊക്കെ അത് അക്രമാസക്തമായി. പോലീസിന്റെ ബലപ്രയോഗവും വേണ്ടിവന്നു. ഇപ്പോൾ എല്ലാവർക്കും വിവേകം വീണ്ടുകിട്ടി. വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അടങ്ങി. വാരണാസി ിലെ ഗ്യാൻവാബി മസ്ജിദിനെക്കുറിച്ച് ടൈംസ് നൌ ചാനലിൽ നടന്ന ചർച്ചയിലാണ് നുപുർ ശർമ്മ പ്രവാചകനെക്കുറിച്ച് അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയത്. ചർച്ചയിൽ പങ്കെടുത്ത SDPI മുൻ പ്രസിഡന്റ് തസ്നീം റഹ്മാനി ഹിന്ദു ദേവീ ദേവന്മാരെക്കുറിച്ച് നടത്തിയ അശ്ലീല പരാമർശങ്ങൾക്ക് മറുപടി എന്നോണമായിരുന്നു അവരുടെ അതിരുകടന്ന അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. മറ്റു പല തർക്കങ്ങൾ പോലെ ഇതും കടന്നുപോയി. എന്നാൽ തീവ്ര ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഒരു മാധ്യമ പ്രവർത്തക പരാമർശം മാന്തിയെടുത്ത് പശ്ചിമേഷ്യൻ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അൽ ജസീറയും മറ്റും അതൊരു വലിയ സംഭവമാക്കി ആഗോളതലത്തിൽ അവതരിപ്പിച്ചു. അതേ തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അത് ചർച്ചയായി. തീവ്രവാദികൾക്ക് കൈയയച്ച് സഹായം നൽകുന്ന ഖത്തർ പോലെയുള്ള രാജ്യങ്ങളാണ് ആദ്യം പ്രതികരിച്ചത്. ഖത്തറും കുവൈറ്റും ഇന്ത്യയുടെ സ്ഥാനപതിമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. തുടർന്ന് ഇറാനും ഇറാഖും സൌദി അറേബ്യയും പ്രതികരിച്ചു. ഏറ്റവും ഒടുവിൽ UAE പ്രതിഷേധം അറിയിച്ചു. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ നുപുർ ശർമ്മയുടെ പ്രതികരണങ്ങളിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യാ ഗവൺമെന്റ് മാപ്പ് പറയണമെന്നും നുപുർ ശർമ്മയ്ക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. താലിബാനും പാകിസ്ഥാനും അതിശക്തമായി പ്രതിഷേധിച്ചു. തുടർന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. വിവാദം ആഗോളതലത്തിൽ കത്തിപ്പടർന്നപ്പോൾ നുപുർ ശർമ്മയ്ക്കെതിരെ നടപടിയെടുക്കാൻ BJP നിർബന്ധിതമായി. അവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവാദപരമായ അഭിപ്രായം പങ്കുവച്ച മറ്റൊരു വക്താവ് നവീൻ കുമാർ ജിൻഡാലിനെയും നീക്കി. ഈ നടപടിയിൽ മുസ്ലിം സമുദായ നേതാക്കൾ ഒട്ടും തൃപ്തരായില്ല. നുപുർ ശർമ്മയെ ഉടൻ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യാ ഗവൺമെന്റ് ഔപചാരികമായി മാപ്പ് പറയണമെന്നും ശഠിച്ചു. ഇന്ത്യാ ഗവൺമെന്റ് തെല്ലും വഴങ്ങിയില്ല. നുപുർ ശർമ്മ പ്രകടിപ്പിച്ചത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും എല്ലാ മതങ്ങളെയും പോലെ കാണുന്നതാണ് ഇന്ത്യയുടെ സംസ്കാരമെന്നും ഏതെങ്കിലും വ്യക്തിയുടെ അഭിപ്രായത്തിന്റെ പേരിൽ സർക്കാർ മാപ്പ് പറയുന്ന പ്രശ്നമില്ല എന്നും അറിയിച്ചു. OIC നിലപാടിനോടും ശക്തമായി വിയോജിച്ചു. പാകിസ്ഥാനിലും മറ്റു ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ചും മറുപടിയിൽ സൂചിപ്പിച്ചു. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ കത്തിപ്പടർന്ന വിവാദം മിക്കവാറും കെട്ടടങ്ങി. അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകൾ റദ്ദാക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കും. ഇന്ത്യക്കാരെ, വിശേഷിച്ച് ഹിന്ദുക്കളെ, അതത് രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ ചിലർ പ്രചരിപ്പിച്ചെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. ഇന്ത്യയുമായി സുശക്തമായ വ്യാപാര വാണിജ്യ ഉടമ്പടികൾ ഉള്ളവരാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. കേവലം പ്രവാചക നിന്ദയുടെ പേരിൽ അത് റദ്ദാക്കാനോ ഇന്ത്യൻ വംശജരെ പുറത്താക്കാനോ ഒരു രാജ്യവും തുനിയില്ല. ഇക്കാര്യം മറ്റാരെക്കാളും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇത്തരം ഉറച്ച നിലപാട് സർക്കാർ കൈക്കൊണ്ടത്. ഇന്ത്യ ആണവായുധ പരീക്ഷണം നടത്തിയ 1998 അമേരിക്കയും പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചതാണ്. അത് വിജയിക്കാത്തതിനാൽ ഏതാനും മാസങ്ങൾക്കകം അവർ നിരുപാധികം പിൻവലിച്ചു. അക്കാലത്ത് പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ക്ഷതമൊന്നുമേറ്റില്ല. അതിലും കടുത്ത നടപടിയൊന്നും ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തിനും എടുക്കാനും കഴിയില്ല. അറബ് രാജ്യങ്ങൾക്ക് അവരുടെ പരിമിതി നന്നായി അറിയാം. ഇന്ത്യയ്ക്ക് അവരെ കൊണ്ടുള്ളതിനേക്കാൾ അവർക്ക് ഇന്ത്യയെ കൊണ്ടാണ് പ്രയോജനം. മാത്രമല്ല, അറബ് ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യാ ഗവൺമെന്റിന്റെ നിലപാട് വളരെ പ്രധാനമാണ്. ഇന്ത്യ ഇതുവരെയും പൂർണ്ണ ഇസ്രായേൽ അനുകൂല നിലപാടിലേക്ക് നീങ്ങിയിട്ടില്ല. അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോകാതിരിക്കാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മിതത്വവും സംയമനവും പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് അറബ് രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് നിലപാട് മയപ്പെടുത്തിയതും തുടർ നടപടികൾ അവസാനിപ്പിച്ചതും. പശ്ചിമേഷ്യയിലെ പ്രതിഷേധങ്ങൾക്ക് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി. അതോടെ ഇവിടെയും സമാന സംഭവങ്ങൾ അരങ്ങേറി. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പ്രാദേശിക കക്ഷികളും നുപുർ ശർമ്മയെ ശക്തമായി അപലപിച്ചു. പ്രവാചക നിന്ദ നടത്തിയതിന് BJP മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യാ ഗവൺമെന്റ് മാപ്പ് പറയണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും OIC മുസ്ലിം മജ്ലിസും SDPIയും ഇതേ ആവശ്യം ആവർത്തിച്ചു. രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രവാചക നിന്ദയെന്ന് ആരോപിച്ചു നുപുർ ശർമ്മ. അതിരുകടന്ന അഭിപ്രായ പ്രകടനങ്ങളെ അപലപിച്ച് പ്രമുഖ പത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. അപ്പോഴൊക്കെ രാജ്യം ശാന്തമായിരുന്നു. യു പിയിലെ കാൺപൂരിൽ മാത്രമാണ് അക്രമങ്ങൾ അരങ്ങേറിയത്. അതും പോപ്പുലർ ഫ്രണ്ട് മുൻകൈയെടുത്ത് സംഘടിപ്പിച്ചതാണെന്ന് ആരോപണമുണ്ടായി. യു പി പോലീസ് ആ കലാപം വളരെ പെട്ടെന്ന് അടിച്ചമർത്തി. ഈ ഘട്ടത്തിൽ നുപുർ ശർമ്മയ്ക്കും നവീൻ ജിണ്ടാലിനും സബാ നഖ്വി ഭൗമിക് ഹുംറ ഖുറേഷി അസദുദ്ദീൻ ഒവൈസി മുതലായവർക്കുമെതിരെ മതനിന്ദ കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മതനിന്ദ ആരു നടത്തിയാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ജൂൺ 10 ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു വിഭാഗം ആളുകൾ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ അക്രമികളെ തുരത്താൻ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുപറ്റി. ബംഗാളിലെ ഹൗറയിൽ പ്രതിഷേധം അതിലുമേറെ അക്രമാസക്തമായി. 2 ദിവസം അക്രമികൾ അഴിഞ്ഞാടി. കടക്കമ്പോളങ്ങൾ കൊള്ളയടിച്ചു. സർക്കാർ വാഹനങ്ങൾ കത്തിച്ചു. BJP വക്താവ് മതനിന്ദ നടത്തിയതിന് പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഉത്തരവാദിയല്ലെന്നും പ്രതിഷേധിക്കേണ്ടവർ ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആക്രോശിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും പലയിടത്തും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. പ്രയാഗ് രാജ് എന്ന് പേരുമാറ്റിയ UPയിലെ അലഹബാദിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് പിരിച്ചുവിട്ടെന്ന് മാത്രമല്ല അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവരെന്ന് ആരോപിച്ച് ചിലരുടെ വീടുകൾ പിറ്റേന്ന് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്തു. ഓരോ വെള്ളിയാഴ്ചയ്ക്ക് ശേഷവും ഒരു ശനിയാഴ്ച ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഒരു ബുൾഡോസറിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഭരണകൂട ഭീകരതയെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും അപലപിച്ചു. പക്ഷേ സർക്കാർ അതൊന്നും ഗൗനിച്ചില്ല. ജമിയത്ത് ഇ ഉലൈമ ഇ ഹിന്ദ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും പറയത്തക്ക ഫലമൊന്നുമുണ്ടായില്ല. കെട്ടിടങ്ങൾ തകർക്കുന്നത് സ്റ്റേ ചെയ്തില്ല. പകപോക്കലിന് ബുൾഡോസർ ഉപയോഗിക്കരുതെന്ന താക്കീത് മാത്രമാണ് ഉണ്ടായത്. പ്രവാചകനിന്ദ്യയിൽ പ്രതിഷേധിക്കണം, പക്ഷേ സമാധാനപരമായിരിക്കണം. ഒരു കാരണവശാലും അക്രമത്തിന് മുതിരരുതെന്ന് പ്രമുഖ മുസ്ലിം സംഘടനകളും നേതാക്കളും ബുദ്ധിജീവികളും സമുദായ അംഗങ്ങളും ദൂഷിച്ചതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. കലാപങ്ങൾ ഇതോടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വർഗീയ ലഹളകൾക്ക് കാരണമൊന്നും വേണമെന്നില്ല. ഏതൊരു തീപ്പൊരിയും കാട്ടുതീയായി മാറാം. സ്വാതന്ത്ര്യത്തിനും മുൻപും ശേഷവും അതാണ് അവസ്ഥ. എണ്ണിപ്പറയാൻ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. 1931 March 23 ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് കാൺപൂരിൽ വലിയ പ്രതിഷേധവും ഹർത്താലും നടന്നു. എന്നാൽ മുസ്ലിം വ്യാപാരികൾ കടയടയ്ക്കാൻ വിസമ്മതിച്ചു. January 4 മൗലാന മുഹമ്മദ് അലി അന്തരിച്ചപ്പോൾ ഹിന്ദുക്കൾ ദുഃഖാചരണത്തോട് സഹകരിച്ചില്ല എന്നായിരുന്നു അവർ പറഞ്ഞ ന്യായം. വിലാപയാത്ര കഴിഞ്ഞെത്തിയ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടി. പിറ്റേന്ന് കൊള്ളിവെപ്പും കൂട്ടക്കൊലയും അരങ്ങേറി. 3 ദിവസം നഗരം നിന്നുകത്തി. 166 പേർ മരിച്ചു. 480 പേർക്ക് പരിക്കുപറ്റി. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ അഗ്നിക്കിരയായി. 1963 December ശ്രീനഗറിലെ ഹസ്രത് ബാൽ പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന പ്രവാചകന്റെ തിരുകേശം കാണാതായതിനെ തുടർന്ന് കശ്മീർ താഴ്വരയിൽ മാത്രമല്ല രാജ്യത്തെ പല നഗരങ്ങളിലും വർഗീയ ലഹളകൾ നടന്നു. പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായി. കത്തികുത്തിലും വെടിവയ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ അതിർത്തികൾ ഭേദിച്ച് കിഴക്കൻ പാകിസ്ഥാനിലേക്കും സാമുദായിക ലഹളകൾ വ്യാപിച്ചു. 1969 August ഒരു ഓസ്ട്രേലിയൻ പൗരൻ പലസ്തീനിലെ അൽ അക്സ മസ്ജിദിന് തീവച്ചു. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രകോപിതരായി. ഇന്ത്യ ഗവൺമെന്റ് തീവയ്പിന് അതിനിശ്ചിതമായി അപലപിച്ചു. ഇവിടെയും പ്രതിഷേധത്തിന് കുറവുണ്ടായില്ല. ഗുജറാത്തിലെ എല്ലാ പട്ടണങ്ങളിലും പ്രതിഷേധ ജാഥകൾ നടന്നു. August 31 അഹമ്മദാബാദിലായിരുന്നു ഏറ്റവും വലിയ പ്രകടനമുണ്ടായത്. ജോ ഇസ്ലാം സേ ടക്രായേങ്ക, ദുനിയാ സേ മിൽ ജായേങ്ക, മുസ്ലിം ഏക്താ സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ജാഥ അംഗങ്ങളിൽ ചിലർ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതായും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. September 14-15 തീയതികളിൽ ജനസംഘ നേതാവും പാർലമെന്റ് അംഗവുമായ ബൽരാജ് മധോക് അഹമ്മദാബാദ് സന്ദർശിച്ച് അത്യധികം പ്രകോപനപരമായ പ്രസംഗം നടത്തി. September 18 അഹമ്മദാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ചില സന്യാസിമാരുടെ കൂടെയുണ്ടായിരുന്ന കാളകൾ ഒരു മുസ്ലിം സ്ത്രീയെ തട്ടിയിട്ടു. അതിൽ പ്രകോപിതരായ ചില യുവാക്കൾ സന്യാസിമാരെ തടഞ്ഞു നിർത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു. അടുത്ത ദിവസം നഗരത്തിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 144 പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടും ഫലമുണ്ടായില്ല. കൊള്ളയും കൊള്ളിവയ്പും കത്തിക്കുത്തും വ്യാപിച്ചു. മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം നഗരത്തിലെങ്ങും മുഴങ്ങി. ജനസംഘക്കാർ മാത്രമല്ല കോൺഗ്രസുകാരും സ്വതന്ത്ര പാർട്ടിക്കാരും ആവേശപൂർവ്വം കലാപത്തിൽ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ അക്രമത്തിൽ നിന്ന് വിട്ടുനിന്നു. കമ്മ്യൂണിസ്റ്റുകാർ കലാപകാരികളെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. കലാപം ഉടൻ അടിച്ചമർത്തിയ നടത്തിയാൽ ജനസംഘം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഹിതേന്ദ്ര ദേശായി ഭയപ്പെട്ടു. നാലാം ദിവസം അദ്ദേഹം പട്ടാളത്തെ വിളിച്ചു. September 23 അഹമ്മദാബാദ് ഒരുവിധം ശാന്തമായി. അപ്പോഴേക്കും സമുദായിക സംഘർഷം ബറോഡ, മെഹ്സാന, നദിയാദ്, ആനന്ദ്, ഗോണ്ടാൽ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. 512 പേർ മരിച്ചെന്ന് സർക്കാർ സമ്മതിച്ചു. പത്രങ്ങളുടെ കണക്ക് പ്രകാരം 1000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. 6000 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. 15000 പേർ റിലീഫ് ക്യാമ്പുകളിൽ അഭയം തേടി. നിരവധി ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു. 4.2 കോടി രൂപയുടെ വസ്തുവകകൾ അഗ്നിക്കിരയായി. 7000+ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. ഇതുപോലുള്ള സംഭവങ്ങൾ പിൽക്കാലത്തും ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ആവർത്തിച്ചു. ഈദ് നമസ്കാരം നടക്കുന്ന വേളയിൽ സ്ഥലത്തെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒരു പന്നി അതിക്രമിച്ചു കടന്നതായിരുന്നു 1980 ഓഗസ്റ്റിലെ മൊറാദാബാദ് ലഹളയ്ക്ക് തിരി കൊളുത്തിയത്. പ്രകോപിതരായ മുസ്ലിങ്ങൾ അടുത്തുള്ള പട്ടികജാതി കോളനികൾ ആക്രമിച്ചു. പോലീസ് നടപടി ആരംഭിച്ചു. UPയിലെ കുപ്രസിദ്ധമായ പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബുലറി തിരിച്ചടിക്ക് നേതൃത്വം നൽകി. മുസ്ലിങ്ങളും പോലീസും തമ്മിലായി തുടർന്നുള്ള ബലാബലം. നിരവധി പേർ കൊല്ലപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. ഓരോ തവണയും സർക്കാർ ജുഡീഷ്യൽ അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടു. വർഷങ്ങൾക്ക് ശേഷം സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൽ പൊടി പിടിച്ചു കിടന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. കോൺഗ്രസ് ജയിക്കുകയും ഉത്തരേന്ത്യയിൽ BJP ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ മുസ്ലിങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. 1989 രാമശില പൂജയും 1992 ബാബറി മസ്ജിദ് ധ്വംസനവും വമ്പിച്ച മുസ്ലിം വിരുദ്ധ കലാപങ്ങൾക്ക് തിരികൊളുത്തി. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഭയവും അവിശ്വാസവും വർദ്ധിച്ചു. അരക്ഷിതത്വബോധം പടർന്നു പിടിച്ചു. ജമാഅത്തെ ഇസ്ലാമി, സിമി, ഇന്ത്യൻ മുജാഹിദീൻ മുതലായ സംഘടനകളും ദാവൂദ് ഇബ്രാഹാമിനെ പോലുള്ള അധോലോക നായകരും അവസരം നന്നായി മുതലെടുത്തു. സാമുദായിക ധ്രുവീകരണം സമ്പൂർണമായി. കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ മുസ്ലിങ്ങൾ സമാജ്വാദി പാർട്ടിയെയും രാഷ്ട്രീയ ജനതാളിനെയും അഭയം പ്രാപിച്ചു. പക്ഷേ അവിടം കൊണ്ടൊന്നും അവർക്ക് രക്ഷ കിട്ടിയില്ലെന്നത് മറ്റൊരു കാര്യം. പതിറ്റാണ്ടുകൾ കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ച അന്യവത്കരണവും അരക്ഷിതത്വവുമാണ് June 10 അക്രമാസക്തമായ പ്രതികരണങ്ങളിലും പ്രതിഫലിച്ചത്. സമുദായത്തിനു വേണ്ടി സംസാരിക്കാനോ ശക്തമായി വിലപേശാനോ പര്യാപ്തമായ നേതൃത്വമില്ല. സമുദായ അംഗങ്ങളിൽ വലിയൊരു ഭാഗം കടുത്ത ദാരിദ്ര്യവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയും നേരിടുന്നു. അവർ ചെറിയ പ്രകോപനങ്ങളിൽ പോലും കഠിനമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. അതേസമയം കടുത്ത അടിച്ചമർത്തൽ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ക്രമസമാധാന പ്രശ്നത്തെക്കാളുപരി രാഷ്ട്രീയ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും ആണിത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പ്രശ്നത്തെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യുകയോ പരിഹാരം തേടുകയോ ചെയ്യുന്നില്ല. സാമുദായിക സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഭരണക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാനോ പരിഹാരം കണ്ടെത്താനോ കഴിയുകയുമില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പ്രവാചക നിന്ദയ്ക്കെതിരെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രാജ്ഭവൻ മാർച്ചിന് ആഹ്വാനം ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു മാർച്ച് എന്നതിനാൽ അതുമായി സഹകരിക്കുന്നില്ല എന്ന് സമസ്ത കേരളം ജംഇയ്യത്തുൽ ഉലമയുടെ EK വിഭാഗം ആദ്യമേ വ്യക്തമാക്കി. പിന്നീട് AP വിഭാഗവും വിവിധ മുജാഹിദ് സംഘടനകളും അതേ നിലപാട് കൈക്കൊണ്ടു. പ്രവാചക നിന്ദയിൽ കടുത്ത അമർശമുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ പ്രതിഷേധത്തിനില്ല എന്നും യൂണിയൻ ലീഗും നാഷണൽ ലീഗും വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് അതിനോട് സഹകരിച്ചത്. June 15 വൈകിട്ട് രാജ്ഭവൻ മാർച്ച് നടന്നെങ്കിലും പങ്കാളിത്തം കുറവായിരുന്നു. കേരളത്തിലെ പ്രബുദ്ധമായ മുസ്ലിം സമുദായ നേതൃത്വം രാജ്യത്തിനാകെ മാതൃകയായി എന്ന് പറയാം.